السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ ബുധനാഴ്ചകളിലായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊന നവവിയ എന്ന ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അതിലെ നാല് ഹദീസുകളും അതിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില വിശദീകരണങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടതിനെയൊക്കെ സ്വീകരിക്കുകയും എല്ലാത്തിലും ഉപരി നമ്മുടെ ജീവിതത്തിൽ ആ ഹദീസുകളുടെയും അതേപോലെ തന്നെ നമ്മൾ കേട്ടിരിക്കുന്ന വചനങ്ങളുടെയും ആശയങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സത്യവിശ്വാസികളുടെ ജീവിതം നയിക്കുവാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇൻഷാഅല്ലാഹ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അൽ അർബഊൻ നവവിയയിലെ അഞ്ചാമത്തെ ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ഞാൻ നമ്മുടെ ദർസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പണ്ട് സൂചിപ്പിച്ചതുപോലെ ഓരോരോ ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്വഹാബിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഹദീസ് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നായതിന്റെ പേരിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. മൂന്നാമത്തെ ഹദീസ് അബ്ദുല്ലാഹി ബിൻ ഉമറിന്റെയും നാലാമത്തെ ഹദീസ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെയും റളിയല്ലാഹു അൻഹുമ അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് ഇൻഷാ അള്ളാഹ് ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന പല കാര്യങ്ങളും കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സലഫുകൾ പറയാറുള്ളത് പോലെ, സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലെങ്കിൽ സുഫിയാൻ ബിൻ ഉയൈന അവരൊക്കെ പറയാറുള്ളത് പോലെ, ചില ആൾക്കാർ നമ്മുടെ അടുക്കൽ വന്നിട്ട് ചില കാര്യങ്ങൾ പറയും. അവർ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ ആ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളത് ശ്രദ്ധിച്ചു കേൾക്കും. കാരണം അത് ഇൽമിന്റെ അദബാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും ജീവിതത്തിൽ മുമ്പേ അറിയുന്നതാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ജീവിതത്തിൽ ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തൽ. അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള ഒരു സാഹചര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നിയത്തോടുകൂടി സംസാരിക്കാൻ എനിക്കും നല്ല നിയത്തോടുകൂടി കേൾക്കാൻ നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായിട്ട് നമ്മൾക്ക് ആ ഹദീസ് ഒന്ന് വായിക്കാം. അതിനുശേഷം ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. عن ام المؤمنين ام عبد الله عائشه رضي الله عنها قالت قال رسول الله صلى الله عليه وسلم من احدث في امرنا هذا ما ليس منه فهو رد. رواه البخاري ومسلم. وفي روايه لمسلم من عمل عملا ليس عليه امرنا فهو رد. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ഹദീസ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ആദ്യമായിട്ട് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ തർജ്ജുമയിൽ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ബിൻതുൽ ഇമാമിൽ ഖലീഫത്തി സിദ്ദീഖ് അൽ അക്ബർ ഖലീഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ എന്നുള്ളത് സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. അതേപോലെ തന്നെ അവരുടെ ഉമ്മയുടെ പേര് ഉമ്മു റൂമാൻ എന്നാണ്. ഉമ്മു റൂമാൻ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയുടെ പേര് ഉമ്മു റൂമാൻ എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സീറിൽ പറയുന്നു, അഫ്ഖഹു നിസാഇൽ ഉമ്മത്തി അലൽ ഇത്ലാഖ്, ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം അറിവുള്ള സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ, ശരീഅത്തിന്റെ വിഷയത്തിൽ ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം അറിവുള്ള സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം ഫിഖ് പഠിച്ച അല്ലെങ്കിൽ ഏറ്റവും അധികം ദീനിന്റെ മസലകളെ സംബന്ധിച്ച് അറിവുള്ള സ്ത്രീ എന്ന് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ബദർ യുദ്ധത്തിന് ശേഷമാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, تزوجها رسول الله صلى الله عليه وسلم وهي بنت ست. عائشة رضي الله عنها 6 വയസ്സ് ഉണ്ടാവുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. ആ വിവാഹത്തിന്റെ ചില സാഹചര്യങ്ങളെയും അതിന്റെ വിശദീകരണങ്ങളെയും സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും 6-ാമത്തെ വയസ്സിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നത്. വബനാ ബിഹാ വഹിയ ബിൻതു തിസ്ഇൻ, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 9 വയസ്സുണ്ടാവുന്ന സാഹചര്യത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെട്ടത്. ശേഷം പറയുന്നു ആയിഷ റളിയല്ലാഹു അൻഹ, വമാത അൻഹ വഹിയ ബിൻതു 18. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സാഹചര്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം 18 വയസ്സായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി സ്വഹീഹ് മുസ്ലിമിൽ നമ്മൾക്ക് ഹദീസ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ബദരുദ്ധത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ കല്യാണം കഴിച്ചു. 6-ാമത്തെ വയസ്സായിരുന്നു അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക്. അതേപോലെ തന്നെ ബന്ധപ്പെടുന്ന സാഹചര്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 9 വയസ്സായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സാഹചര്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് 18 വയസ്സായിരുന്നു എന്ന് മഹദി തന്നെ പറയുന്നതായി സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ സാധിക്കും. അടുത്തൊരു കാര്യം, ഏത് മാസത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്? അതും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഷവ്വാൽ, എന്നെ പ്രവാചകൻ വിവാഹം ചെയ്തത് ഷവ്വാൽ മാസത്തിലാണ്. വബനാ ബി ഫീ ഷവ്വാൽ, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെട്ടതും ഷവ്വാൽ മാസത്തിലാണ്. ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, ഫഅയ്യു നിസാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അഹ്ല ഇൻദഹു മിന്നി, എന്നേക്കാളും പ്രവാചകന്റെ അടുക്കൽ ഭാഗ്യമുള്ള സ്ത്രീ വേറെ ആരാണുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ചോദിക്കുന്നു. അതിനുശേഷം ആ ഹദീസിന്റെ ബാക്കിയിൽ കാണാം, കാനത ആയിഷതു തസ്തഹിബ് അൻ തുദ്ഖില നിസാഅഹ ഫീ ഷവ്വാൽ, ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം ഷവ്വാൽ മാസത്തിൽ നിക്കാഹ് ചെയ്യുന്നതും ബന്ധപ്പെടുന്നതും ആയിഷ റളിയല്ലാഹു അൻഹ നല്ലൊരു കാര്യമായിട്ട് കാണാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹ് മുസ്ലിമിൽ നമ്മൾക്ക് ഹദീസ് കാണാൻ സാധിക്കും. ഇതിനെ വിശദീകരിക്കുന്ന സാഹചര്യത്തിൽ ഇമാം നൗവി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് മുസ്ലിമിന്റെ ഷർഹിൽ പറയുന്നു, ഫീഹി ഇസ്തിഹ്ബാബു തസ്വീജി വത്തസവ്വുജി വദ്ദുഖൂലി ഫീ ഷവ്വാൽ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ വചനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാകുന്ന എന്താണ്? കല്യാണം കഴിക്കലും കഴിപ്പിക്കലും അതേപോലെ തന്നെ ബന്ധപ്പെടലും ഷവ്വാൽ മാസത്തിൽ മുസ്തഹബാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഖദ് നസ്വ അസ്ഹാബുന അല ഇസ്തിഹ്ബാബിഹി, നമ്മുടെ മദ്ഹബിന്റെ ആൾക്കാർ, ഷാഫിഈ മദ്ഹബിന്റെ ആൾക്കാർ അത് മുസ്തഹബാണെന്ന വിഷയത്തിൽ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വസ്തദല്ലു ബിഹാദൽ ഹദീസ്, അവരൊക്കെ തെളിവ് പിടിച്ചിരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ മേൽപ്പറഞ്ഞ ഹദീസാണെന്ന് ഇമാം നൗവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ശേഷം ഇമാം നൗവി നമ്മൾക്ക് പറഞ്ഞു തരികയാണ്, എന്തുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഷവ്വാലിൽ അങ്ങനെ പ്രത്യേകം പറഞ്ഞത്? വഖസദത് ആയിഷതു ബിഹാദൽ കലാമി റദ്ദ മാ കാനത്തിൽ ജാഹിലിയ്യതു അലൈ, ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ടായിരുന്നു ഷവ്വാൽ മാസത്തിൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തെ തിരുത്താനാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഇമാം നൗവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അതേപോലെ തന്നെ വമാ യതഖയ്യലുഹു ബഅദുൽ അവാമിൽ യൗം മിൻ കറാഹതി തസവ്വുജി വത്തസ്വീജി വദ്ദുഖൂലി ഫീ ഷവ്വാൽ, ഇന്നും ചില ആൾക്കാർ കരുതുന്നത് പോലെ ഷവ്വാൽ മാസത്തിൽ കല്യാണം കഴിക്കുന്നതും കഴിപ്പിക്കുന്നതും ബന്ധപ്പെടുന്നതും ഒക്കെ കറാഹത്താണ്, മോശമായ കാര്യമാണെന്ന് ചില ആൾക്കാർ കരുതാറുണ്ട്. ആ ചിന്തകളും അതേപോലെയുള്ള വിശ്വാസങ്ങളും മാറ്റാൻ വേണ്ടിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഉദ്ദേശിച്ചത് എന്ന് ഇമാം നൗവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ശേഷം പറയുന്നു, വഹാദ ബാത്തിലുൻ ലാ അസ്ല ലഹു, അത്തരത്തിൽ ഷവ്വാൽ മാസം കല്യാണം കഴിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കാൻ പാടില്ല തുടങ്ങിയ വിശ്വാസങ്ങളൊക്കെ ബാത്തിലാണ്, അതിന് ശരീഅത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല. വഹുവ മിൻ ആസാരിൽ ജാഹിലിയ്യ, അത് ജാഹിലിയ സമ്പ്രദായമാണെന്ന് ഇമാം നൗവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഷവ്വാൽ മാസം നിക്കാഹ് ചെയ്യുന്നത് മുസ്തഹബായ ഒരു പ്രവർത്തനമായി കണ്ടിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അത് പറയാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം സ്നേഹിച്ച ഒരു സ്ത്രീയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. പ്രവാചകന്റെ ഏറ്റവും അധികം ഇഷ്ടം ആയിഷയോടായിരുന്നു. ഒരു ദിവസം അമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരികിലേക്ക് വന്നു. സംഭവം സഹീഹുൽ ബുഖാരിയിൽ മുസ്ലിമിലും കാണാം. അമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, അയ്യു നിസായി അഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനെ താങ്കൾക്ക് അയ്യു നാസി അഹബ്ബു ഇലൈക്, അയ്യു നിസാ എന്നല്ല അയ്യു നാസി അഹബ്ബു ഇലൈക്, പ്രവാചകനെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പ്രവാചകൻ അപ്പോൾ പറയാണ്, ഖാല ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ജനങ്ങളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? പ്രവാചകന്റെ മറുപടി, ആയിഷ, ആയിഷയോടാണ്, ആയിഷ റളിയല്ലാഹു അൻഹയോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശേഷം അമർ ബിൻ അൽ ആസ് വീണ്ടും ചോദിച്ചു, മിനർ റിജാൽ, പുരുഷന്മാരിൽ നിന്ന് ഏറ്റവും ഇഷ്ടം താങ്കൾക്ക് ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂഹ, അവരുടെ പിതാവിനോടാണ്, അവരുടെ വാപ്പയോടാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാപ്പ എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖിനോടാണ്. ഈ ഹദീസ് വിശദീകരിക്കുന്ന സാഹചര്യത്തിൽ ചില ഉലമാക്കൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾക്ക് കാണാൻ സാധിക്കും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അംർ ഇബ്നുൽ ആസ് ചോദിച്ചപ്പോൾ റളിയല്ലാഹു അൻഹ, പ്രവാചകൻ ഒരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല, അബൂബക്കറിനെയാണ് രണ്ടാമത് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അബൂഹ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാപ്പയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്രയും അധികം ആയിഷ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സ്നേഹിക്കുന്ന കാരണത്താൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിലേക്ക് മടക്കിയിട്ട് ആയിഷയുടെ പിതാവിനെയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത്രയും അധികം പ്രിയപ്പെട്ടവരെ ആയിഷ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇമാം ദഹബി പറയുന്നു, ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം അറിവുള്ള സ്ത്രീ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അത് ധാരാളം താബിഈങ്ങളും ഈ ഒരു കാര്യം അംഗീകരിച്ചിരുന്നു. മസ്റൂഖ് ഇബ്നുൽ അജ്ദ എന്ന് പറയുന്ന താബിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിൽ തന്നെയാണ് സത്യം, ലഖദ് റഅയ്തു മശ്യഖത അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്അലൂനഹ അനിൽ ഫറായിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് മസ്റൂഖ് ഇബ്നുൽ അജ്ദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇമാം സുഹ്രി, മുഹമ്മദ് മുസ്ലിം ഇബ്നു ശിഹാബ് സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, ലൗ ജുമിയ ഇൽമു ആയിഷത ഇല ഇൽമി ജമീഇ അസ്വാജിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അറിവെങ്ങാനും എല്ലാ സ്ത്രീകളുടെ അറിവിലേക്ക്, പ്രവാചകന്റെ ബാക്കിയുള്ള എല്ലാ ഭാര്യമാരുടെ അറിവിലേക്ക് ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ, വഇൽമി ജമീഇ നിസ, അതേപോലെയുള്ള ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും അറിവിലേക്ക് ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ, ലകാന ഇൽമു ആയിഷത അഫ്ളൽ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇൽമാണ് ഏറ്റവും മഹത്വമുള്ള ഇൽമ് എന്ന് ഇമാം സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ റസൂലിന്റെ ബാക്കിയുള്ള ഭാര്യമാരുടെ അറിവ് ഒരു വശത്തും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അറിവ് ഒരു വശത്തും വെക്കുകയാണെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അറിവാണ് ഏറ്റവും മഹത്വം എന്ന് ഇമാം സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹം നമ്മോട് പറഞ്ഞു തരുന്നു, ما اشكل علينا اصحاب محمد صلى الله عليه وسلم حديث قط فسالنا عائشة الا وجدنا عندها منه علما. നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഹദീസിൽ സംശയമോ അല്ലെങ്കിൽ വല്ല രീതിയിലുള്ള ഏതെങ്കിലും ഡൗട്ടുകളോ വരികയാണെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി തരാറുണ്ടായിരുന്നു എന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു സഹാബി പറയുന്നു. പ്രിയപ്പെട്ടവർ, അത്രയും അധികം അറിവുള്ള ഒരു സ്ത്രീയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. മഹദി മരണപ്പെടുന്നത് ഒരു റമദാൻ മാസത്തിൽ ഹിജ്റ 57 അല്ലെങ്കിൽ 58 വർഷത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. അവരുടെ ഖബർ ബഖിയുൽ ഗർഖദിലാണ് മറവ് ചെയ്തിരിക്കുന്നത്. ബഖിയുൽ ഗർഖദിൽ ആയിഷ റളിയല്ലാഹു അൻഹ സഹോദരിയുടെ പുത്രനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് അവരുടെ മയ്യത്ത് ബഖിയുൽ ഗർഖദിൽ വെക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബഖിയുൽ ഗർഖദിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഖബർ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച സ്വഹാബി സ്ത്രീകളുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ഏറ്റവും അധികം വിമർശനങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉന്നയിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹുവിനെതിരെയാണ്, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെയാണ്. പലതരത്തിലുള്ള ആരോപണങ്ങളും പലതരത്തിലുള്ള മോശമായ കാര്യങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയിലേക്ക് പല ആൾക്കാരും ചേർക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹുവെ വിചരിച്ചു എന്ന് പോലും ചില ഷിയാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ നിലപാട്? ഇത്തരത്തിലുള്ള സിന അല്ലെങ്കിൽ വ്യഭിചാരം പോലെയുള്ള മോശമായ കാര്യങ്ങൾ കൊണ്ട് ആരെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹയെ വിമർശിച്ചാൽ അവൻ കാഫിറാണെന്ന വിഷയത്തിൽ ഈ ഉമ്മത്തിൽ ഖിലാഫില്ല, അവൻ കാഫിറാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നവവി, ഇമാം അബൂ യഅല തുടങ്ങിയ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. ആരെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചരിച്ചു എന്നുള്ള രീതിയിൽ ആരോപണം നടത്തിയാൽ അവൻ കാഫിറാണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന എത്രയോ ഷിയാക്കൾ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അത്തരത്തിൽ പറയുന്നുണ്ട്, ഖബ്ബഹഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധയാണെന്ന് പറഞ്ഞിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ചില ഷിയാക്കൾ പറയുന്നു അവർ മോശമായ സ്ത്രീയാണ്, അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്ത സ്ത്രീയാണ് എന്ന് ചില ഷിയാക്കൾ പറയുന്നുണ്ട്. ഖാതലഹുമുല്ലാഹ്, അള്ളാഹു അവരെ നശിപ്പിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ഷിയാക്കളെ നമ്മൾ വെറുക്കണം. അതേപോലെ തന്നെ ഈ ഷിയാക്കളെ പിന്താങ്ങിക്കൊണ്ട് നടക്കുന്ന ഇഖ്വാനുൽ മുസ്ലിമീന്റെ നേതാക്കന്മാർ, അതേപോലെയുള്ള ഷിയാക്കളുടെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വളരെയധികം ഉന്നതമാകിയ വലിയ വലിയ കാര്യങ്ങളാക്കി കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന ചില ഇഖ്വാനികൾ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ചില നേതാക്കന്മാർ, യാതൊരു കാരണവശാലും അവരെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറ്റം പറയുക എന്നുള്ളത് അവരുദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ കിതാബായ പരിശുദ്ധമായ ഖുർആനിൽ കുറ്റം പറയാനാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറ്റം പറയുന്ന ആൾക്കാരുമായിട്ട് നമ്മൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. അത് ഇഖ്വാനികളാവട്ടെ അല്ലെങ്കിൽ ഷിയാക്കളാവട്ടെ, ഷിയാക്കളാണ് പ്രധാനമായും പറയുന്നത്. ഇഖ്വാനികൾ എന്നുള്ളത് എല്ലാവർക്കും പൊതുവെ അറിയുന്നത് പോലെ ഇഖ്വാനിസത്തിന്റെ പല നേതാക്കന്മാരും ഷിയാക്കൾക്ക് വളരെയധികം സപ്പോർട്ട് നൽകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആ ഒരു വിഭാഗത്തെ വെറുക്കുക എന്നുള്ളത് നമ്മുടെ ദീനിന്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ മറ്റൊരു വിഷയം പല ആൾക്കാരും ചോദിക്കാറുള്ള സംശയവും കൂടിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറയുമ്പോൾ, പ്രവാചകന് ഏറ്റവും അധികം ഇഷ്ടം ആയിഷ റളിയല്ലാഹു അൻഹയോടാണെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയാണോ അതല്ല ഖദീജ റളിയല്ലാഹു അൻഹയാണോ ഏറ്റവും മഹത്വമുള്ളത്? ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അൽ ഹഖ്ഖു സത്യം എന്താണെന്നാൽ, അന്ന ലികുല്ലി മിൻഹുമാ അന്ന കുല്ല മിൻഹുമാ ലഹാ മിനൽ ഫളായിലി മാ ലൗ നളറ നാളിറു ഫീഹി ലബഹറഹു വഹയ്യറ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിലും ഖദീജ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിലും ധാരാളം ഹദീസുകളും മഹത്വങ്ങളും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൽ അഹ്സൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്നാൽ അത്തവഖുഫു ഫീ ദാലിക്, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, മിണ്ടാതിരിക്കുക. നമ്മൾക്കറിയില്ല ആരാണ് ഏറ്റവും അഫ്ളൽ എന്ന കാര്യം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അതാണ് ഏറ്റവും നല്ല നിലപാട് എന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമി അദ്ദേഹത്തിന്റെ മജ്മൂഇൽ പറയുന്നു, അഫ്ളു നിസാഇ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഏറ്റവും മഹത്വമുള്ള സ്ത്രീകൾ എന്നുള്ളത് ഖദീജത്തു വഅഇശത്തു വഫാത്തിമ, ആയിഷ റളിയല്ലാഹു അൻഹയും ഖദീജ റളിയല്ലാഹു അൻഹയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുമാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും മഹത്വമുള്ള സ്ത്രീകൾ ഈ മൂന്ന് ആൾക്കാരാണ്. ശേഷം പറയുന്നു, വഫീ തഫ്ളീലി ബഅലിഹിന്ന അലാ ബഅലിൻ നിസാഉൻ വതഫ്സീൽ. ഈ മൂന്ന് ആൾക്കാരിൽ ഏറ്റവും മഹത്വമുള്ളത് ആരാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഉമ്മത്തിൽ ഏറ്റവും മഹത്വമുള്ള ആൾക്കാർ ഖദീജയും ഫാത്തിമയും ആയിഷയും റളിയല്ലാഹു അൻഹുൻ ഇവരാണെന്ന് ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മഹത്വത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മഹത്വത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. അതേപോലെ തന്നെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലും അല്ലെങ്കിൽ മഹത്വത്തിലും ധാരാളം ഹദീസുകൾ സ്ഥിരപ്പെട്ടതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ആൾക്കാരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും അഫ്ളലായ സ്ത്രീകൾ എന്ന് നമ്മൾ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഇൻഷാഅല്ലാഹ് ഹദീസിന്റെ ഷർഹയിലേക്ക് പ്രവേശിക്കാം. ഞാൻ നേരത്തെ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചിരിക്കുന്ന ഈ ഹദീസ്, മൻ അഹ്ദസ ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹു റദ്ദുൻ, എന്താണ് ആ ഹദീസിന്റെ അർത്ഥം? ആ ഹദീസിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് ആ ഹദീസിനെ സംബന്ധിച്ച് അഹ്ലുൽ ഇൽമ് പറയുന്നു, ഹാദൽ ഹദീസു, ഈ ഹദീസ് എന്നാൽ അസ്ലുൻ ഫി റദ്ദി കുല്ലിൽ മുഹ്ദസാതി വൽ ബിദഅി വൽ ഔളാഇൽ മുഖാലിഫതി ലിശ്ശരീഅ. ഈ ഹദീസാണ് എല്ലാ ബിദഅത്തും അതേപോലെ തന്നെ ദീനിൽ പുതുതായിട്ട് ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളും തള്ളുന്നതിനുള്ള അസ്ലി, അത് സ്വീകരിക്കപ്പെടാത്തതാണ് എന്നതിനുള്ള അസ്ലി, അതിന് ഏറ്റവും വലിയ തെളിവ് ഈ ഹദീസാണെന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹ്ദസ, ആരെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, ആരെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, ഫീ അംരിന ഹാദ, നമ്മുടെ ഈ മതത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ആരെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, മാ ലൈസ മിൻഹു, അതിലില്ലാത്ത കാര്യം, പറഞ്ഞാൽ ഇല്ലാത്ത കാര്യമാണല്ലോ, ആരെങ്കിലും ഈ ദീനിൽ ഇല്ലാത്ത കാര്യം പുതുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, ഫഹു റദ്ദുൻ, അത് സ്വീകരിക്കപ്പെടുന്നതല്ല, സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് പറഞ്ഞാൽ തള്ളപ്പെടേണ്ട കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആരെങ്കിലും ഒരു കാര്യം ദീനിൽ പുതുതായിട്ടുണ്ടാക്കിയാൽ ആ കാര്യം ഈ ശരീഅത്തിൽ സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ആ ഹദീസിന്റെ അർത്ഥം? ആരെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയാൽ, അപ്പൊ ചില ആൾക്കാർക്ക് ഡൗട്ട് വരും, ഉണ്ടാക്കിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ളൂ, ചെയ്യുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ലേ? അതാണ് രണ്ടാമത്തെ റിവായത്ത്. ഞാൻ രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചിരുന്നു. ഒന്നാമത്തേത്, മൻ അഹ്ദസ ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹു റദ്ദുൻ. രണ്ടാമത്തേത്, സ്വഹീഹ് മുസ്ലിമിലെ റിവായത്ത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹു റദ്ദുൻ. നാം കാണിച്ചു തരാത്ത പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഹദീസിൽ എന്താണ് ഉള്ളത്? അത് ഉണ്ടാക്കിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ന് വന്നു. രണ്ടാമത്തെ ഹദീസ്, അത് ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളും. ആരെങ്കിലും ഒരു കാര്യം ദീനിൽ ചെയ്താലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹുവും നമ്മൾക്ക് പഠിപ്പിച്ചു തരാത്ത ഒരു കാര്യം ഒരാളെ ദീനിൽ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ അത് ചെയ്താലും ഒരിക്കലും അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് വേറെ ചില ഹദീസുകളിൽ പ്രവാചകൻ പറയാറുള്ളത്, ഇയ്യാകും വ മുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ എന്ത് ചെയ്യുക, പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്ന കാര്യങ്ങളെ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദഅ, എല്ലാ പുതുതായിട്ട് ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളും ബിദഅത്താണ്. വ കുല്ല ബിദഅത്തിൻ ളലാല, എല്ലാ ബിദഅത്തും ളലാലത്താണ്, വഴികേടലാണ്. വ കുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്ന ദീനിൽ പുതുതായ ഒരു കാര്യം ചെയ്യലും അതേപോലെ തന്നെ പുതുതായ ഒരു കാര്യം ഉണ്ടാക്കലും രണ്ടും ബിദഅത്താണ്, രണ്ടും തള്ളപ്പെടുന്നതാണ്, രണ്ടും സ്വീകരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഇവിടെ നമ്മൾ ബിദഅത്തിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അഹ്ലുൽ ഇൽം പണ്ഡിതന്മാർ പലതരത്തിൽ ബിദഅത്തിനെ വേർതിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ബിദഅത്ത് ഇത്ര തരമാണ്, ഇത്ര ഭാഗമാണ് എന്ന് പലതരത്തിൽ അഹ്ലുൽ ഇൽം പറഞ്ഞിട്ടുണ്ട് പല അടിസ്ഥാനങ്ങളിലും. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് കാര്യങ്ങളാണ് ജനങ്ങൾക്ക് പരിചയമില്ലാത്തത്. ജനങ്ങൾക്ക് പരിചയമില്ലാത്തത് രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്നാണ് ബിദഅത്ത്, ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ. പരിചയമില്ലാത്ത എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ശരിയത്തിൽ അറിയപ്പെടാത്ത കാര്യങ്ങൾ. ഇപ്പൊ ഒരു കാര്യം നമ്മൾ പുതുതായിട്ട് ചെയ്യുന്ന കാര്യം ദീനാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു കാര്യം നമ്മൾ പുതുതായിട്ട് ചെയ്യുകയും അത് ദീനാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അതാണ് ബിദഅത്ത്. അതൊരിക്കലും ഈ ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു തന്ന കാര്യമല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം ബിദഅത്ത്, അതിന് ഇൻഷാല്ലാ നമ്മൾക്ക് ഒന്നുകൂടി വിശദമായിട്ട് നമ്മൾക്ക് പറയാം. രണ്ടാമത്തെ കാര്യം എന്താണ്, സുന്നത്തിനെ ഹയാത്താക്കൽ. രണ്ടാമത്തെ കാര്യം സുന്നത്തിനെ ഹയാത്താക്കൽ എന്ന് പറഞ്ഞാൽ, പല ആൾക്കാർക്കും ഇന്ന് ചില കാര്യങ്ങൾ അറിയില്ല. ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട പല സുന്നത്തുകളും ചില ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഒരാളത് ചെയ്യുമ്പോൾ വേറെ ചില ആൾക്കാർ എന്ത് പറയും, ഇത് ബിദഅത്താണ് എന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല, നമ്മൾ ആദ്യം അന്വേഷിക്കണം ഇത്തരത്തിലുള്ള അമലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ. ഉദാഹരണത്തിന് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഞാൻ ചെരുപ്പിട്ടുകൊണ്ട് നമസ്കരിച്ചു, ഷൂട്ടുകൊണ്ട് നമസ്കരിച്ചു. അവിടെ ചില ആൾക്കാർ അതിനെ വളരെ മോശമായിട്ട് സംസാരിച്ചു. പള്ളീന്റെ അകത്തൊന്നുമല്ല, മറിച്ച് പുറത്താണ്, ഒരു ഗ്രൗണ്ടിലാണ്. വളരെ ചില ആൾക്കാർ വളരെ മോശമായിട്ട് സംസാരിച്ചു. കണ്ണൂരാണ് സംഭവം. വളരെ മോശമായിട്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു സംസാരം ഉണ്ടായത്, അതിന്റെ അസുല സുന്നത്താണെന്ന കാര്യം പല ആൾക്കാർക്കും അറിയില്ല. അവിടെ നമ്മളതിന് വിദാഴ്ച എന്നല്ല പറയാം, മറിച്ച് അത് സുന്നത്ത് ഹയാത്താക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു തന്ന അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സുന്നത്താണ് ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കൽ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മറ്റൊരു സുന്നത്താണ് നമസ്കരിക്കുന്നതിന് മുമ്പ് മിസ്വാക്ക് കൊണ്ട് പല്ലൊന്ന് വൃത്തിയാക്കൽ. അതേപോലെ തന്നെ വുളു ചെയ്യുന്ന സാഹചര്യത്തിൽ മിസ്വാക്ക് കൊണ്ട് പല്ലൊന്ന് വൃത്തിയാക്കൽ. ഇന്ന് പല ആൾക്കാർ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ആൾക്കാർ വളരെ മോശമായ ഒരു കണ്ണിലാണ് കാണുന്നത്. ദീനിലെന്തോ പുതിയ കാര്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ ദീനിന്റെ വിഷയത്തിൽ മുതശദ്ദീയങ്ങൾ, കടുംപിടുത്തമുള്ളവർ എന്നൊക്കെയുള്ള പല രീതിയിലും സംസാരം പല ആൾക്കാരിൽ നിന്ന് വരാറുണ്ട്. അതൊരിക്കലും ആ ഒരു രീതിയിൽ നമ്മൾ കാണരുത്. ബിദഅത്ത് വേറെയാണ്, ഇഹ്യാ ഉസ്സുന്ന വേറെയാണ്. ചില കാര്യങ്ങൾ, ചില സുന്നത്തുകൾ ജനങ്ങൾ ചെയ്യാത്തതിന്റെ പേരിൽ ജനങ്ങൾക്ക് അറിവില്ലാതിരിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം മുസ്ലിം ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബസലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമല ബിഹാ. ആരെങ്കിലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഒരു സുന്നത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അവന് അതിന്റെ പ്രതിഫലവും അതിനുശേഷം അത് ചെയ്യുന്ന ആൾക്കാരുടെ പ്രതിഫലവും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്താണ് സുന്നത്ത് ഉണ്ടാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശം പുതിയൊരു കാര്യം ദീനിൽ ഉണ്ടാക്കാനാണോ? അല്ല. വേറെ ചില ഹദീസുകളിൽ വന്നതുപോലെ മൻ അഹ്യാ സുന്നത്തൻ, ആരെങ്കിലും ഒരു സുന്നത്തിനെ ഹയാത്താക്കിയാൽ. അപ്പോൾ പ്രിയപ്പെട്ടവർ, ആ ഒരു കാര്യം നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ബിദഅത്ത് വേറെ, ഇഹ്യാ ഉസ്സുന്ന വേറെ. സുന്നത്തിനെ ജീവിപ്പിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ഇന്നില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹയാത്താക്കുക എന്നുള്ളത് ശരീഅത്ത് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഇനി എന്താണ് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ, പറഞ്ഞുകൊണ്ട് അധികം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉപകാരമുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. എന്താണ് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ, ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ-ഇഅ്തിസാമിൽ പറയുന്നു, അൽ ബിദഅത്തു, ബിദഅത്ത് എന്ന് പറഞ്ഞാൽ, തരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅത്തുൻ തുളാഹി അത്തരീഖത അശ്ശറഈയ يقصد بالسلوك عليها المبالغه في التعبد لله سبحانه وتعالى البدعه بدعه برانيال طريقه في الدين مخترعه دين البدعه നിർമ്മിക്കപ്പെട്ട ഒരു മാർഗ്ഗമാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ദീനിൽ പുതുതായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു മാർഗ്ഗമാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? തുലാഹി അത്വരീഖത്ത് ശർഇയ്യ, അത് ചെയ്യുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മാർഗം കാണുമ്പോൾ ശരീഅത്തിനോട് അതിന്റെ സാദൃശ്യമുണ്ടാകും, ശരീഅത്തിനോട് അതിന്റെ സാദൃശ്യമുണ്ടാകും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? ശരീഅത്തിനോട് സാദൃശ്യമുള്ള മാർഗമായിരിക്കും എപ്പോഴും ബിദഅത്ത്. അതിനുശേഷം ഇമാം ഷാത്തിബി പറയുന്നു, യുഖസദു ബിസ്സുലൂകി അലൈഹാ അൽമുബാലഗതു ഫിത്തഅബ്ബുദി ലില്ലാഹി സുബ്ഹാന. ആ ഒരു മാർഗം, ദീനിൽ പുതുതായിട്ട് നിർമ്മിക്കപ്പെട്ട ആ ഒരു മാർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അങ്ങേയറ്റം ആരാധന ചെയ്തുകൊണ്ട് അടുക്കുവാൻ വേണ്ടിയാണ് ബിദഅത്ത് ചെയ്യുന്ന ആൾക്കാർ, പല ആൾക്കാരും ബിദഅത്ത് ചെയ്യുന്നത്. അതാണ് ബിദഅത്തിന്റെ താരിഫായി ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ചുരുക്കത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനോട് സാദൃശ്യമുള്ള രീതിയിൽ പുതിയ ഒരു മാർഗം ഉണ്ടാക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നതിനാണ് ബിദഅത്ത് എന്ന് പറയുക. അതാണ് ബിദഅത്ത്. ഒന്നുകൂടി മനസ്സിലാകാത്ത ആൾക്കാർക്ക് ചുരുക്കത്തിൽ മനസ്സിലാകാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഇബാദത്തായി കൊണ്ട് ചെയ്യുക, അതാണ് ബിദഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഇബാദത്തായി ചെയ്യുക. ഇതിനെ പണ്ഡിതന്മാർ ഒരു തരത്തിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഹഖീഖിയായ ബിദഅത്ത്, രണ്ട് ഇളാഫിയായ ബിദഅത്ത്. ഒന്ന് ഹഖീഖിയ, രണ്ട് ഇളാഫിയ. എന്താണ് ഹഖീഖിയ എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം പൂർണ്ണമായിട്ട് നമ്മൾ ഉണ്ടാക്കുക, എന്നിട്ട് അള്ളാഹുവിനെ അത് വെച്ചുകൊണ്ട് നമ്മൾ ആരാധിക്കുക. ശരിക്കും ശ്രദ്ധിക്കണേ, ബിദഅത്തിന്റെ ഒന്നാമത്തെ ഖിസ്മ് ഹഖീഖിയായ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കുകയും അത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുക. ഒരു ഉദാഹരണം ഞാൻ പറയാം വ്യക്തമാവാൻ. തബത്തുൽ, തബത്തുൽ എന്ന് പറഞ്ഞാൽ എന്താ, അതിന് നമ്മൾ മനസ്സിലാകാൻ, നിക്കാഹ് ചെയ്യാതെയുള്ള ജീവിതം. തബത്തുൽ എന്ന് പറഞ്ഞാൽ നിക്കാഹ് ചെയ്യാതെയുള്ള ജീവിതം. ഒരു വ്യക്തി പറയാണ്, ഞാനൊരു പെണ്ണിനെയും കല്യാണം കഴിക്കുകയില്ല, നിക്കാഹ് ചെയ്യുകയില്ല. എന്തുകൊണ്ടാണ് നിക്കാഹ് ചെയ്യാത്തത്? നിക്കാഹ് ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നു എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ അത് ബിദഅത്താണ്, അത് ബിദഅ ഹഖീഖിയയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള അമല് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, അതിന്റെ അസ്ല് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പാടില്ല. രണ്ടാമത്തെ എന്താണ്? ഇളാഫിയായ ബിദഅത്ത്. ഇളാഫിയായ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ കൂട്ടിച്ചേർക്കൽ, ഇളാഫ ചെയ്യൽ, കൂട്ടിച്ചേർക്കൽ. അത് പലതരത്തിലാവാം. ഉദാഹരണത്തിന് ഹജ്ജ് പെരുന്നാൾ. ഹജ്ജ് പെരുന്നാളിന് ഒരു വ്യക്തി, ഇപ്പൊ ഹജ്ജ് പെരുന്നാൾ ഏതാനും ദിവസങ്ങൾ മുമ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഹജ്ജ് പെരുന്നാളിന് ഒരു വ്യക്തി അറുത്തു, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് വളരെ പുണ്യമായി പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഉദഹിയത്ത് ഒരു വ്യക്തി അറുത്തു. അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന എന്താണ്? ബഹീമത്തുൽ അനാമിൽ നിന്ന് അറുക്കണം എന്ന് പറഞ്ഞാൽ ആടുമാടുകൾ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ആടുമാട് ഒട്ടക എന്ന് പറയും അല്ലെ, ഇതിനെ അറുക്കാനാണ് അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരു വ്യക്തി മാനിനെ അറുത്തു, എന്നിട്ട് പറഞ്ഞു ഞാനിത് ഉദഹയ്യത്തായിട്ട് അറുത്താണ്. നമ്മൾ എന്താ അദ്ദേഹത്തോട് പറയാ? ഇത് തെറ്റാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കും സ്വാഭാവികമായിട്ട്, ഉദഹയ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നല്ലേ, അള്ളാഹു പഠിപ്പിച്ചു തന്നല്ലേ. അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് പറയും അത് പ്രവാചകൻ പഠിപ്പിച്ചു തന്നതാണ്, പക്ഷേ നിങ്ങൾ ചെയ്തിരിക്കുന്നത് തെറ്റാണ്, അത് ഇളാഫിയായ ബിദഅത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ബിദഅത്തിന്റെ രൂപത്തിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതെന്താണ്? ഇളാഫിയായ ബിദഅത്താണ്. അല്ലെങ്കിൽ അതിന് മറ്റൊരു രൂപം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യത്തിൽ പുതിയൊരു രൂപം നമ്മൾ കൊടുക്കൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യത്തിൽ പുതിയൊരു രൂപം നമ്മൾ കൊടുക്കൽ. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഒന്ന്, ഒരു വ്യക്തി നമസ്കരിക്കുകയാണ്, ളുഹുർ നമസ്കാരം. നാല് റക്അത്തായിട്ട് ഒരു വ്യക്തി ളുഹുർ നമസ്കാരം നമസ്കരിക്കുന്നു. നാല് റക്അത്തായിട്ട് ഒരു വ്യക്തി ളുഹുർ നമസ്കാരം നമസ്കരിക്കുന്നു. നമ്മളെങ്ങനെ നമസ്കരിക്കാറ്? തക്ബീറത്തുൽ ഇഹ്റാമിൽ നിന്ന് തുടങ്ങും, തശഹ്ഹുദിൽ അവസാനിക്കും. ആ വ്യക്തി നേരെ തിരിച്ച് നമസ്കരിച്ചു, തശഹ്ഹുദിൽ നിന്ന് തുടങ്ങി തക്ബീറത്തുൽ ഇഹ്റാമിൽ അവസാനിപ്പിച്ചു. അദ്ദേഹത്തോട് നമ്മൾ എന്താ പറയാ? നിന്റെ നിസ്കാരം ബാത്തിലാണ്, അത് ബിദഅത്താണ്, നിസ്കാരം ബിദഅത്താണ്. അപ്പൊ അദ്ദേഹം ചോദിക്കും, എന്തേ ളുഹുർ നിസ്കാരം നാലല്ലേ, ളുഹുർ നിസ്കാരത്തിന് സമയത്തല്ലേ നമസ്കരിച്ചു? അപ്പൊ നമ്മൾ എന്താ പറയാ? ഈ നമസ്കാരത്തിന്റെ കൈഫിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പോലെയല്ല, അത് ബിദഅത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന രീതിയിലല്ല നീ അള്ളാഹുവിനെ ആരാധിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് ബിദഅത്താണ്. അതേപോലെ തന്നെ അള്ളാഹു നമ്മൾക്ക് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചെന്ന ഒരു ദിക്റാണല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 തവണ എല്ലാ ദിവസവും പറയൽ വലിയൊരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഒരു വ്യക്തി പറയാണ്, ഞാൻ എല്ലാ ദിവസവും ഈ ദിക്ർ രാവിലെ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചെല്ലും. അങ്ങനെ പറഞ്ഞാൽ ബിദഅത്തായി. കാരണം ആ ദിക്റിന് അത്തരത്തിലുള്ള ഒരു രൂപം കൈഫിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അതേപോലെയാണ് നമസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ. അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഉദാഹരണം, അദ്കാറു സബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരം നമ്മൾ ചെല്ലുന്ന ദിക്റുകൾ. ഒരു വ്യക്തി പറയാണ് ഇനി മുതൽ ഞാൻ രാവിലെ ചെല്ലുന്ന ദിക്കറുകൾ രാത്രിയുടെ അവസാന ഭാഗത്തിൽ ചെല്ലും. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഇറങ്ങി വരും എന്ന് പറയപ്പെട്ട സമയമാണത്, വളരെയധികം ബറക്കത്തുള്ള സമയമാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ അങ്ങനെ ചെല്ലാനാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞ് നമ്മൾ അവരോട് എന്താ പറയാ, നീ ചെയ്യുന്നത് ബിദഅത്താണ്. കാരണം ഇത് ഇളാഫിയായ ബിദഅത്താണ്. ഈ അമല് അസ്ലി രാവിലെ ചെല്ലുന്ന ദിക്കറിന്റെ അസ്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ രാത്രിയുടെ അവസാന ഭാഗം എന്ന രീതിയിൽ അതിന് ചെല്ലൽ അത് ഇളാഫിയായ ബിദഅത്താണ്. അതൊരിക്കലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവർ, ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ചില കാര്യങ്ങൾ അസ്ലിയായിട്ട് ബിദഅത്തായിട്ട് വരും, ചില കാര്യങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന കാര്യങ്ങളിൽ തന്നെ ഒന്നിക്കൽ അതിന്റെ രൂപം മാറ്റിയിട്ടോ, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും കാലത്തോട് ബന്ധപ്പെടുത്തിയിട്ടോ, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും എണ്ണത്തോട് ബന്ധപ്പെടുത്തിയിട്ടോ, അത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ചേർത്തി എന്നതിന് പറയും. അതുകൊണ്ട് ആ ഒരു കാര്യം എഴുതിരിക്കുക. ഈ രണ്ട് കാര്യവും ശരീഅത്തിൽ തള്ളപ്പെടുന്നതാണ്, രണ്ടും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ താരിഫിൽ അദ്ദേഹം ആദ്യം പറയുന്നത് എന്താ, തരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅത്തുൻ, ദീനിൽ നിർമ്മിക്കപ്പെട്ട പുതിയ ഒരു മാർഗം, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ നിർമ്മിക്കപ്പെട്ട പുതിയ ഒരു മാർഗം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാർഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഒരാൾ തുടങ്ങി വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ പിൻപറ്റുക, ആദ്യം ഒരാൾ ചെയ്യുക, പിന്നെ രണ്ടാമത്തെ ആൾ ചെയ്യുക, പിന്നെ മൂന്നാമത്തെ ആൾ ചെയ്യുക, അതിനാണ് തരീഖ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ഒരു താരിഫ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് നമ്മൾ കിട്ടുന്ന മറ്റൊരു ഇൽമിയായ ഫായിദയാണ്, ഒരു കാര്യം ബിദഅത്താവണമെങ്കിൽ അത് മുലാസമത്തുണ്ടാവണം. എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു കാര്യം ബിദഅത്താവണമെങ്കിൽ തുടർച്ചയായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു വ്യക്തി ഒരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ട് അള്ളാഹുവുമായിട്ട് അടുത്താൽ അയാൾ ബിദഅത്ത് ചെയ്ത നമ്മൾക്ക് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ രണ്ടു തവണ ചെയ്താൽ പറയാൻ സാധിക്കുകയില്ല. കാരണം ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അല്ലെങ്കിൽ അഹ്ലുൽ ഇൽമ് പ്രത്യേകിച്ച് സൂചിപ്പിച്ച ഒരു കാര്യമാണ്, തരീഖയാണ്, ഇൽത്തിസാം ഉണ്ടാവണം. നിത്യമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ അധിക സാഹചര്യങ്ങളിലും ചെയ്യുമ്പോഴാണ് അത് ബിദഅത്താണെന്ന് പറയുക. അതല്ലെങ്കിൽ എന്താ അതിന് പറയാ, എന്താ അതിന് പറയാ, ഖിലാഫു സുന്ന എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾക്ക് കാര്യം വ്യക്തമാവാൻ വേണ്ടി. ഒരു വ്യക്തി നമസ്കാരത്തിന് ശേഷം, ഇപ്പൊ നമ്മളെല്ലാവരും അൽഹംദുലില്ലാ അസ്ര നമസ്കാരം കഴിഞ്ഞു, ഒരു വ്യക്തി അസ്ര നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ ഇരുന്നു കൊണ്ട് ദിക്ര ചൊല്ലാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമസ്കാരത്തിന് ശേഷം ധാരാളം ദിക്റുകളുണ്ട്. ഒരു വ്യക്തി 100 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലി, 100 തവണ അൽഹംദുലില്ലാ ചൊല്ലി, 100 തവണ അള്ളാഹു അക്ബർ ചൊല്ലി. നമ്മൾ അദ്ദേഹത്തോട് ഒരിക്കലും അങ്ങനെ കണ്ട ഉടൻ നീ ചെയ്യുന്നത് ബിദഅത്താണെന്നല്ല പറയേണ്ടത്, മറിച്ച് നീ ചെയ്യുന്നത് ഖിലാഫു സുന്നയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരാണ്. എന്നിട്ട് അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അദ്ദേഹം അത് ആവർത്തിക്കുകയാണ്. രണ്ടാമത്തെ ദിവസം നസിഹത്ത് കൊടുത്തു, പക്ഷെ അദ്ദേഹം അത് ഒഴിവാക്കുന്നില്ല. അത് ആവർത്തിക്കുമ്പോൾ നമ്മൾ പറയും അദ്ദേഹം ചെയ്യുന്നത് ബിദഅത്താണ്. അപ്പൊ ആ ഒരു വേർതിരിവ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ചില ആൾക്കാർ ചെയ്യുന്ന, ഇപ്പൊ ഉദാഹരണത്തിന് ചില സ്ഥലങ്ങളിൽ കൂട്ടുപ്രാർത്ഥന കണ്ടിട്ടുണ്ട്. ഒരു ദിവസം എന്തിനാ ചെയ്യുന്നത്? അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ്. ചില പ്രാർത്ഥനകളുടെ സിയകകൾ, അല്ലെങ്കിൽ ചില പ്രാർത്ഥനകളുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാനോ പഠിക്കാനോ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാര്യം നമ്മൾ ഒരു തവണയോ രണ്ടു തവണയോ ചെയ്തതിന്റെ പേരിൽ നമ്മൾ പെട്ടെന്ന് അത് തെറ്റാണ് അല്ലെങ്കിൽ അത് ബിദഅത്താണെന്ന് പറയരുത്. തെറ്റാണ് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം, ഖിലാഫു സുന്നിയാണെന്ന് പറയാം, പക്ഷെ ബിദഅത്താണെന്ന് പറയരുത്. ബിദഅത്ത് എന്നുള്ളത് ചെറിയ വിഷയമല്ലല്ലോ, അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ താരിഫിലൂടെ നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു കാര്യം പ്രിയപ്പെട്ടവരെ, ബിദഅത്തിനെ പണ്ഡിതന്മാർ വളരെ അടിസ്ഥാനപരമായി രണ്ട് തരത്തിൽ തിരിക്കുന്നുണ്ട്. ഒന്ന് ബിദഅ മുകഫിറ, രണ്ട് ബിദഅ മുഫസ്സിഖ. എന്താണ് ബിദഅ മുകഫിറയും മുഫസ്സിഖയും തമ്മിലുള്ള വ്യത്യാസം, അത് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താണ്? ഹാഫിദ് അൽ ഹകമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ മഅരിജുൽ ഖുബൂലിൽ പറയുന്നു, അദ്ദേഹത്തിന്റെ മഅരിജുൽ ഖുബൂൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ളാബിതുൽ ബിദഅത്തിൽ മുകഫിറ മുകഫിറായ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ, കാഫിറാക്കുന്ന ബിദഅത്ത് എന്ന് പറഞ്ഞാൽ, ഈ ബിദഅത്ത് ചെയ്താൽ നമ്മൾ ദീനിൽ നിന്ന് പുറത്തു പോകും. എന്താണ് അതിന്റെ ളാബിത്, എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? മൻ അൻകറ അംറൻ മുജ്മഅൻ അലൈഹി, ആരെങ്കിലും ഈ പരിശുദ്ധമായ ദീനിൽ എല്ലാവരും അംഗീകരിച്ച ഉലമാക്കൾ ഇജ്മാഅായ ഒരു വിഷയം എതിർത്താൽ, ഈ പണ്ഡിതന്മാർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഏകോപിച്ച ഒരു കാര്യത്തെ ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ, മുതവാതിറൻ മിന ശർഇ, ഈ ശരീഅത്ത് നമ്മൾക്ക് വ്യക്തമായി പഠിപ്പിച്ചത് മുതവാതിറായിട്ട് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഖുർആനിലും സുന്നത്തിലും വന്നിരിക്കുന്ന കാര്യങ്ങൾ, സുന്നത്തിൽ മുതവാതിറായിട്ട് അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത രീതിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ, മഅലൂമൻ മിനദ്ദീൻ ബിൽ ളറൂറത്തി, ഈ ദീനിൽ വളരെ അടിസ്ഥാനപരമായിട്ട് അറിയപ്പെട്ട വിഷയങ്ങൾ, ഉദാഹരണം എന്താണ്? മിൻ ജുഹൂദി മഫ്റൂദിൻ, ഫർളായ ഒരു കാര്യം ഒരാൾ നിഷേധിക്കുകയാണ്, ഒരാൾ പറയുന്ന നമസ്കാരം ഇനി മുതലില്ല, അല്ലെങ്കിൽ സക്കാത്ത് അനുമതലില്ല, അത് വാജിബല്ല, അത് ഫർളല്ല എന്ന് ഒരാൾ പറയാണ്. ഔ ഇഹ്ലാലി മുഹറമിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ കാര്യം ഒരാൾ ഹലാലാക്കുകയാണ്. ചില ആൾക്കാർ ഇപ്പൊ പലിശ ഹലാലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ സിന ഹലാലാക്കിയിട്ടുണ്ട്. പത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരാൾ ഹലാലാക്കുകയാണെങ്കിൽ, ഔ തഹ്രീമി ഹലാലിൻ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാലാക്കിയ കാര്യം ഒരാൾ ഹറാമാക്കുകയാണെങ്കിൽ, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? ബിദ്അ മുകഫ്ഫിറ എന്ന് പറയുക. അല്ലെങ്കിൽ അതിന് വേറെ ഉദാഹരണമാണ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്നത് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കൽ, അത് ബിദ്അ മുകഫ്ഫിറയാണ്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും. അതുപോലെ തന്നെ ചില വിഭാഗം ഇന്ന് വിശ്വസിക്കുന്ന കാര്യം, അള്ളാഹു സുബ്ഹാനഹു ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് വാദം, അൽ ഖുർആൻ മഖ്ലൂഖ്, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് വാദം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ബിദ്അ മുകഫ്ഫിറ എന്ന് പറയുക. അത് മനസ്സിലാക്കാനുള്ള ളാബിത്ത്, ഈ ഉമ്മത്ത് അംഗീകരിച്ചിരിക്കുന്ന, ഏകോപിച്ച് അംഗീകരിച്ചിരിക്കുന്ന വിഷയം ഒരാൾ എതിർക്കുകയാണെങ്കിൽ അവൻ ചെയ്തിരിക്കുന്ന ബിദ്അ മുകഫ്ഫിറയാണ്. അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുന്ന വിഷയം അതൊരാൾ ചെയ്താൽ ബിദ്അ മുകഫ്ഫിറയാണ്. അതാണ് ഒന്നാമത്തെ രീതി. അവരോട് നമ്മൾ എങ്ങനെയാണ് ഇടപഴകേണ്ടത്? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവരോട് നമ്മൾ പൂർണ്ണമായിട്ട് ഹജർ ചെയ്യണം, അവരോട് നമ്മൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ വിഭാഗം ബിദഅ മുഫസ്സിഖയാണ്, ഫാസിഖാവുന്ന ബിദഅത്ത്. ആ ബിദഅത്ത് ചെയ്താൽ നമ്മൾ ദീനിൽ നിന്ന് പുറത്താവുകയില്ല, മറിച്ച് നമ്മൾ ഫാസിഖാവും. ആ ബിദഅത്ത് ചെയ്താൽ നമ്മൾ ദീനിൽ നിന്ന് പുറത്താവുകയില്ല. എന്താണ് അതിന്റെ ളാബിത്ത്? എന്താണ് അത് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം? മാ ലം യൽസം മിൻഹു തക്ദീബുൻ ബിൽ കിതാബി വലാ ബിശൈഇൻ മിമ്മാ അർസല ബിഹി റസൂലഹു സല്ലല്ലാഹു മാ അർസല ബിഹി റസൂലഹു. അത് മനസ്സിലാക്കാനുള്ള ളാബിത്ത് എന്താണെന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ചെയ്യുന്നതോടുകൂടി പരിശുദ്ധമായ ഖുർആനിനെ നിഷേധിക്കലോ, അല്ലെങ്കിൽ ഹദീസുകളെയോ പ്രവാചകനെയോ നിഷേധിക്കലോ ഒന്നും അതിൻ്റെ അകത്തില്ല. മറിച്ച് വേറെ ചില വിഷയങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതിന് ഉദാഹരണം പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമാണ്, പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം മർവാനിന്റെ കാലഘട്ടത്തിൽ ഈദ് നമസ്കാരത്തിന് മുമ്പായിരുന്നു ഖുതുബ. ഇന്ന് നമ്മൾ നിസ്കരിക്കുന്ന എന്താണ്? ആദ്യം നമസ്കരിക്കും പിന്നെ ഖുതുബ. അവരുടെ കാലഘട്ടത്തിൽ അദ്ദേഹം നേരെ തിരിച്ചു. കാരണം ജനങ്ങൾ ഖുതുബക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഖുതുബയും പിന്നെ നമസ്കാരവുമാക്കി. ആ ഒരു രീതിയെ സംബന്ധിച്ച് ഉലമാക്കൾ എന്താ പറയുന്നത്? ബിദഅ മുഫസ്സിഖയാണ്. പത്തരത്തിലുള്ള ഫിസ്ക് ചെയ്യുന്ന ബിദഅത്തുകൾ, അധിക ബിദഅത്തുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ബിദഅ മുഫസ്സിഖയുടെ ഭാഗത്തിലാണ്. അത്തരത്തിലുള്ള ആൾക്കാരോട് നമ്മൾ എങ്ങനെയാ പെരുമാറേണ്ടത്? നമ്മൾ അവരെ ഹജർ ചെയ്യുന്നതിന്റെ പേരിൽ, അവരെ ഒഴിവാക്കുന്നതിന്റെ പേരിൽ അവരെ നന്നാകുമെങ്കിൽ അവരെ നമ്മൾ ഹജർ ചെയ്യണം. അതല്ലാതെ നമ്മൾ അവരെ ഹജർ ചെയ്യുന്നതിന്റെ പേരിൽ പ്രത്യേകിച്ച് അവർക്ക് മാറ്റമൊന്നും ഇല്ല എങ്കിൽ നമ്മൾ അവരോടൊരു അകലം പാലിച്ചുകൊണ്ട് നമ്മൾ അവരോട് മിണ്ടണം, അവരോട് പൂർണ്ണമായിട്ട് ഹജർ ചെയ്യാൻ പാടില്ല. ഇനി അവരുടെ ദീൻ, അവരുടെ ആ ബിദഅത്ത് നമ്മുടെ ജീവിതത്തിലേക്കും വരും എന്നൊരു പേടി നമ്മൾക്കുണ്ട് എങ്കിൽ നമ്മൾ അവരെ പൂർണ്ണമായിട്ട് ഹജർ ചെയ്തുകൊണ്ട് ജീവിക്കണം. ഇതാണ് പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തിൽ പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് ബിദഅത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വളരെ ഗൗരവപൂർവ്വം ഉണർത്താനുള്ള മറ്റൊരു കാര്യം, ബിദഅത്തിന്റെ ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പൊതുവെ ചില ആൾക്കാർക്ക് പോകാറുള്ള ഒരു കൺസെപ്റ്റ് എന്താണ്? ബിദഅത്ത് എന്ന് പറഞ്ഞാൽ മാലാ മൗലൂദ് റാത്തീബ് ഒക്കെ കഴിക്കുക, അതാണ് അത് മാത്രമാണ് ബിദഅത്ത് എന്നാണ് ചില ആൾക്കാർ കരുതുന്നത്. അത് തെറ്റാണ്. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഏത് കാര്യങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കലും ബിദഅത്താണ്. അതേപോലെ തന്നെ വേറെ ചില കാര്യങ്ങൾക്ക് പണ്ഡിതന്മാർ ബിദഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹിസ്ബിയത്ത്, ഒരു സംഘടനയ്ക്ക് വേണ്ടി കൂടുതൽ വാദിക്കുക, സംഘടനയുടെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക, സംഘടനയുടെ പേരിൽ പരസ്പരം വെറുക്കുക, ഇതൊക്കെ ബിദഅത്തിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇഖ്വാനുൽ മുസ്ലിമീനെ മുബ്തദി ആയിട്ട് എണ്ണിയിട്ടുള്ളത്. ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന സംഘടനയെ ബിദഅത്തിന്റെ കക്ഷികളായി ഉലമാക്കൾ എണ്ണിയത് എന്തുകൊണ്ടാണ്? അവർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാരണത്താലാണ്. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാട്ടിലുള്ളത്, അതിന് പണ്ഡിതന്മാർ അഹ്ലുൽ ബിദ്അ ആയിട്ട് എണ്ണിയിട്ടുണ്ട്. കാരണം എന്താണ്? അവർക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ബിദ്അത്തിന്റെ ആൾക്കാരിൽ നിന്നും അവരുടെ മാർഗത്തിൽ നിന്നും മാറി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ നമ്മൾ വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു ഇഖ്വാനുൽ മുസ്ലിമീൻ ബിദഅത്താണ്, മുബ്തദി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്തല്ല? ഇഖ്വാൻ മുസ്ലിമീനിൽ പ്രവർത്തിക്കുന്ന ഓരോരോ വ്യക്തിയുമായിട്ട് നമ്മൾ മുബ്തദി ആണെന്ന് പറയാനല്ല, മറിച്ച് ആ ഒരു സംഘടന അത് ബിദഅത്തിന്റെ സംഘടനയാണ്. തബ്ലീഗ് ജമാഅത്ത് ബിദഅത്തിന്റെ സംഘടനയാണ്. അതിൽ ഓരോ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ മുബ്തദി ആണെന്ന് പറയാൻ പറ്റോ? ഇല്ല. മറിച്ച് ആ ഒരു സംഘടന മൊത്തത്തിൽ ബിദഅത്തിന്റെ സംഘടനയാണ്. പിന്നെ അതിൽ ബാക്കിയുള്ള തഫ്സീലുകൾ പണ്ഡിതന്മാർ പറയുന്നത് പോലെ, അത് ഇൻഷാ അള്ളാഹ് മറ്റൊരു സദസ്സിൽ അല്ലെങ്കിൽ മറ്റൊരു മജ്ലിസിൽ നമ്മൾക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖ് മനസ്സിലാക്കാനും സുന്നത്ത് മുറുകെ പിടിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബ്ദുല്ലാഹി ബിൻ സഊദ് റളിയല്ലാഹു അൻഹു പറയാറുള്ളതുപോലെ, ഇത്തബിഉ വലാ തബ്തദിഉ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കുക, ബിദഅത്തിനെയും അതിന്റെ ആൾക്കാരിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിൽ വല്ല ഖൈറുമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ്, വല്ല ഷർറുമുണ്ടെങ്കിൽ എന്റെയും പിശാചിന്റെയും ഭാഗത്തു നിന്നുള്ളതാണ്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.